coming at them. Good evening, everybody, one more time. And on behalf of the Diocese of Southwest America, I welcome our beloved Reverend Father Dr. Matthew Kushechan to lead this Divya Bodhanam Studies conference call this evening. We welcome you, Achan. We welcome all the students, those who are online, to hear about this sermon. And thank you, Achan. And kindly go ahead and start today's class. Thank you.
Okay. Thank you, Alex. നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഏറ്റവും പുറകത്തെ യൂണിറ്റ് ആണ്, യൂണിറ്റ് 4. കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടതായ കാര്യങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ റെക്കോർഡിൽ അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ, ഈ പഠിക്കുന്ന ആളുകൾ അതിൽ കൂടെ കടന്നു പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരവസരമായിരിക്കും. അഭിയുന്നിയ യോഗി സ്മരസ്വാദ്യ സിനിമേനയുടെ പുസ്തകമാണ് നമ്മൾ ഈ കഴിഞ്ഞ മൂന്നാല് സെഷൻസായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും തിരുമേനയുടെ ഓർമ്മ സഭ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. ഇന്നലെ തിരുമേനയുടെ ഓർമ്മ പെരുന്നാൾ സഭ ആചരിക്കുകയുണ്ടായി. തിരുമേനയുടെ വളരെ പ്രധാനമായ പുസ്തകങ്ങളിലൊന്നാണ് ഈ പുസ്തകം. ഓർത്തഡോക്സ് വിശ്വാസവും അതിനോടനുബന്ധമായി മറ്റു കാര്യങ്ങളും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമാണ്. തിരുമേനയുടെ ഓർമ്മയുടെ മുമ്പാകെ എല്ലാവിധമായ പ്രാർത്ഥനയും ആദരവും ഈ അവസരത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഈ ഫൈനൽ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ എന്നുള്ളതാണ് പാഠം. ഒന്ന്, ലൂതറൻ വിശ്വാസം, ആക്സ്പെർട്ട് കൺഫഷൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റന്റ് ബാക്ക്ഗ്രൗണ്ടാണ് കൂടുതലായിട്ടുള്ളത്. കാതലിക് ചർച്ച ഉണ്ടെങ്കിൽ തന്നെയും പ്രൊട്ടസ്റ്റന്റ് സഭകളും പ്രധാനമായിട്ടും പല പ്രൊട്ടസ്റ്റന്റ് ഡിനോമിനേഷൻസും ആരംഭിച്ചത് അമേരിക്കയിലാണ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം ആവിർഭവിച്ചതും അതോടനുബന്ധമായത് വളർന്ന് പടർന്ന് പന്തലിച്ചതും ഒക്കെ പാശ്ചാത്യ സമൂഹങ്ങളിലാണ്, രാജ്യങ്ങളിലാണ്. അപ്പൊ ഇവിടെ അതിന്റെ ആരംഭത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പരാമർശമാണ് ഇവിടെ ഉള്ളത്. ലൂതറൻ വിശ്വാസം എന്താണ്? ലൂതറനിസം എന്ന് പറയുന്നത് വീണ്ടും റോമൻ കത്തോലിക്ക വിശ്വാസത്തോടുള്ള പ്രത്യാഘാതം, വിശ്വാസത്താൽ മാത്രമുള്ള നീതീകരണം, പൗരോഹിത്യത്തോടുള്ള എതിർപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മാർട്ടിൻ ലൂതർ 1483 മുതൽ 1546 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം. അപ്പൊ 16th century, 16th century ജർമ്മനിയിൽ റോമൻ കത്തോലിക്ക സഭയിൽ സഭയുടെ അംഗമായിരുന്ന ആളായിരുന്നു ലൂതർ, മാർട്ടിൻ ലൂതർ. അദ്ദേഹം റോമൻ കത്തോലിക്ക സഭയുടെ പല തരത്തിലുള്ള ആചരണങ്ങളോടും വിശ്വാസങ്ങളോടും ഉള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പാണ് ഈ ലൂതറിനിസം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റിസം ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ടതുള്ള കാരണങ്ങൾ. അപ്പൊ ലൂതറിന്റെ പേരിലാണ് ലൂതറിനിസം എന്ന പേരുള്ള എന്ന് അറിയപ്പെടാനുള്ള കാരണം നമുക്കറിയാം. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിശ്വാസത്താലുള്ള നീതീകരണം, വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വേദപുസ്തകത്തിന്റെ ആധികാരികത, രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ സഭാംഗങ്ങൾക്കുള്ള പൗരോഹിത്യം, പ്രവചന പ്രാധാന്യത്താൽ പ്രത്യേക പൗരോഹിത്യത്തോടുള്ള എതിർപ്പ്, പാപ്പായുടെ അപ്രമാദിത്വം, പാപമോചന ചീറ്റ് വിൽപ്പന, ദസ്പുർക്കാന മുതലായവരോടുള്ള വെറുപ്പ്, യേശുക്രിസ്തുവിനോടുള്ള ആളത്തപരമായ ബന്ധം, ഈ ലോകത്തിൽ വെച്ചു തന്നെ രക്ഷ പ്രാപിക്കേണ്ട ആവശ്യകത. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൂതറിനിസത്തിന്റെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ അതിനകത്ത് റോമൻ കത്തോലിക്ക സഭയോടുള്ള പലതരത്തിലുള്ള അവിശ്വാസങ്ങളോടുള്ള എതിർപ്പായിട്ടാണ് ഈ ഒരു ലൂതറിനിസം രൂപപ്പെട്ടത്. ഈ പറയുന്ന ഈ ഞാൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനോടുള്ള ഒരു എതിർപ്പായിട്ടാണ് അവയൊക്കെ രൂപീകൃതമായി തീർന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇത് കൂടാതെ തന്നെ അപ്പോസ്തോലിക് ക്രീഡ്, നൈസിയൻ ക്രീഡ്, അത്തനേഷ്യൻ ക്രീഡ് ആർ ഓൾസോ അക്സെപ്റ്റഡ് ആസ് എ ബേസിക് ക്രീഡ് ബൈ ലൂതറൻ. അപ്പം അവിടെയും ആ കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പം ഇവിടെ മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇതിനെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. വിശ്വാസത്തിന്റെ നിലപാട് റോമൻ കത്തോലിക്ക സഭയുടെയും പിന്നീടുണ്ടായ കാൽവനിസത്തിന്റെയും ഇടയ്ക്കാണ്. കാൽവനിസം എന്നുള്ള ഒരു കഴിഞ്ഞതിന് ശേഷം ലൂതറിന് ശേഷം ഉണ്ടായിട്ടുള്ളതായ കാൽവിന്റെ സിദ്ധാന്തത്തിന് പരമായിട്ടുണ്ടായിട്ടുള്ളതാണ് കാൽവനിസം എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ റിഫോംഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് വ്യൂ ആണ്. അപ്പൊ ഇത് ലൂതറെന്ന് പറയുന്നത് കാൽവിനിസത്തിന്റെയും റോമൻ കത്തോലിക്ക സഭയുടെയും ഏതാണ്ട് മധ്യത്തിലാണ് അവരുടെ വിശ്വാസത്തിന്റെ നിലപാട് എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് റോമൻ കത്തോലിക്ക സഭയുടെ പ്രധാനമായിട്ടുള്ള പഠിപ്പിക്കൽ. സബ്സ്റ്റാൻഷ്യലൈസേഷൻ എന്നുള്ളത് കുർബാനയിൽ കർത്താവിന്റെ വിശുദ്ധ സാന്നിധ്യം പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇവരുടെ ചിന്താഗതി അനുസരിച്ച്, ലൂതറിന്റെ ചിന്താഗതി അനുസരിച്ച് അത് അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെയും അത് പൊതുവായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ വിഭിന്നമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കത്തോലിക്കാ സഭയുടെ ചിന്താഗതി അനുസരിച്ച് പ്രൊട്ടസ്റ്റന്റിസം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം മറ്റ് സാന്നിധ്യത്തിൽ നിന്നും വിഭിന്നമായ, അതായത് ദൈവ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്, ക്രിസ്തുവിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും ഒരു യഥാർത്ഥമായ പൂർണ്ണമായ വ്യതിരക്തമായ ഒരു സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ട്. കർത്താവിന്റെ മറ്റ് സാന്നിധ്യത്തെക്കാളും കൂടുതലായിട്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യം കോൺസബ്സ്റ്റാൻസിയേഷൻ എന്നുള്ളത് കുർബാനയിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്നുള്ള പഠിപ്പിക്കൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്, മറ്റ് സാന്നിധ്യത്തിൽ നിന്ന് വിഭിന്നമല്ല. കുർബാനയിൽ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അത് മറ്റ് സാന്നിധ്യത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നിന്നും വിഭിന്നമല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കലായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ വീഴ്ചയിൽ, മനുഷ്യന്റെ ഫോൾ, ആ ഫോളിന്റെ ഫലമായിട്ട് അവൻ മുഴുവൻ തിന്മപ്പെട്ടവനായെങ്കിലും ചിലരെ സ്വർഗത്തിനും ചിലരെ നരകത്തിനുമായിട്ട് മുൻനിയമിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ടോട്ടൽ ഡിപ്രൈവിറ്റി എന്നുള്ളത്, അതായത് വീഴ്ചയിൽ അവൻ മുഴുവനായിട്ടും തിന്മപ്പെട്ടവനായി തീർന്നു. മനുഷ്യന്റെ പാപം മൂലം അവൻ മുഴുവനായി അവന്റെ ഹോൾ, അവന്റെ ഹ്യൂമൻ എന്നുള്ള ഭാഗം, അവന്റെ മനുഷ്യത്വത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പാപഭംഗിരമായി തീർന്നു, തിന്മയുള്ളതായി തീർന്നുവെങ്കിലും ചിലരെ സ്വർഗത്തിനും ചിലരെ നരകത്തിനുമായിട്ട് നിയമിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ടായി, ചിലരെ സ്വർഗത്തിന് വേണ്ടിയും ചിലരെ നരകത്തിനു വേണ്ടിയും മുൻ നിയമിച്ചിട്ടുണ്ട്, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട് എന്നുള്ള ചിന്താഗതി, മുൻ തീരുമാനമുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതിയിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. പക്ഷെ മനുഷ്യന്റെ വീഴ്ച മൂലം മനുഷ്യൻ മുഴുവനായിട്ടും തിന്മപ്പെട്ടവനായി തീർന്നു എന്നുള്ള ഒരു പഠിപ്പിക്കൽ ജൂതറിന്റെ ചിന്താഗതിയിലുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഫിലിപ്പ് മെലൻസൻ എന്നുള്ള ആളിനെ കുറിച്ച് പറയുന്നു. ജൂതറിന്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകനായിട്ടുള്ള ആളാണ്, ദൈവശാസ്ത്രജ്ഞനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ അദ്ദേഹം പല കാര്യങ്ങളിലും ഈ ജൂതറിനിസത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്കി കമ്മ്യൂണിസ് എന്ന് പറയുന്ന ഒരു പ്രമാണ രേഖ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ലൂതറിന്റെ സഭയിൽ ചിലയിടങ്ങളിൽ എപ്പിസ്കോപ്പസി അനുവദിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രേരണയുണ്ടായിരുന്നു. കുർബാന വെറും ഓർമ്മയാണെന്നുള്ള ചുങ്കളിയുടെ വാദത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. ഫ്രഞ്ച് നവീകരണക്കാരനായ കാൽവിന്റെ കൂട്ടരെ പ്രീണിപ്പിക്കുന്നതിന് കുർബാനയുടെ യഥാർത്ഥ ക്രിസ്തു സാന്നിധ്യം നിർബന്ധിക്കേണ്ടതില്ല എന്ന ചിന്ത കൊണ്ടുവന്നു. റോമൻ കത്തോലിക്ക സഭയുടെ ചില ആചാരങ്ങളിൽ വിശ്വാസത്തിൽ അവഗണന കാണിച്ചു, സഹവർത്തിത്വം വേണമെന്ന് വാദിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു രേഖയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള നവീകരണത്തിന്റെ ആദ്യത്തെ പ്രമാണ രേഖ എന്ന് പേരിലുള്ളതായ ലോക്കി കമ്മ്യൂണിസ് എന്ന് പറയുന്നതായിട്ടുള്ള ആദ്യത്തെ രേഖയാണ്. 1521 അദ്ദേഹം പ്രസിദ്ധീകരിച്ചപ്പെട്ടത്. അപ്പൊ ഈ നവീകരണത്തിന്റെ ലൂതറിനാണല്ലോ, ലൂതറാണ് നവീകരണം ഉണ്ടാക്കിയത്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൽ കൂടിയാണ് പ്രൊട്ടസ്റ്റന്റിസം ഉണ്ടായത്, നവീകരണം റിഫർമേഷൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള രേഖയിൽ ഈ പറയുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. റോമൻ കത്തോലിക്ക വിശ്വാസത്തോടുള്ള എതിർപ്പ്, പ്രവർത്തിയാലുള്ള നീതീകരണം തോൽപ്പിക്കുവാൻ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത്. അപ്പൊ റോമൻ കത്തോലിക്ക വിശ്വാസത്തിൽ കൂടി നമ്മൾ കണ്ടത് പ്രവർത്തിയിൽ കൂടിയും ആണ് നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസവും പ്രവർത്തിയും പ്രധാനമാണ്. പക്ഷെ ഇവിടെ പ്രവർത്തിയാലുള്ള നീതീകരണത്തെ തോൽപ്പിക്കുവാനായിട്ട് വിശ്വാസത്താലാണ് നീതീകരണം സംഭവിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളതാണ്, നോട്ട് വർക്ക് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം സഭയുടെ ഏകത്വത്തിനെതിരായി ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വം സഭയാണ് പ്രധാനപ്പെട്ടുള്ളത്. സഭയുടെ ആധികാരികത അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റി, അതിന്റെ ഇൻഫാലിബിലിറ്റി, അതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ആൻഡ് പേഴ്സണൽ കോൺസെൻസ്യൂസ് ആക്ഷൻ ഓവർ എഗൈൻസ്റ്റ് ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ ദ ടീച്ചിങ് ഓഫ് ദ ചർച്ച്. സഭയുടെ സഭ പറയുന്നത് അല്ല, അതിന്റെ ആധികാരികത അല്ല പ്രധാനം. അത് ബ്ലൈൻഡ് ഫെയ്ത്ത് ആയിട്ട് മനുഷ്യന് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഓരോ ഇൻഡിവിജ്വലിനും അവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഒരു വ്യക്തിയുടെ പ്രാധാന്യമാണ്, സഭയുടെ ഒരു ആധികാരികതയും അത് കണ്ണടച്ച് വിശ്വസിക്കുന്നതിനുള്ള വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തിക്കും അതിനകത്ത് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് പാപ്പായുടെ അപ്രമാദിത്വത്തിനെതിരെ വേദപുസ്തകത്തിന്റെ അപ്രമാദിത്വം. റോമൻ കത്തോലിക്ക സഭ പാപ്പായുടെ അപ്രമാദിത്വമാണ് പറയുന്നത്, അതിനെതിരായിട്ട് വേദപുസ്തകമാണ് അപ്രമാദിത്വം, അതിനാണ് ഇൻഫാലിബിലിറ്റി ഉള്ളതെന്ന് അവർ പറയുന്നു. പാപ്പായുടെ പരമാധികാരത്തിനെതിരെ ക്രിസ്തീയ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരമാധികാരവും രാജകീയ പുരോഹിത വർഗമെന്ന നിലയിൽ സഭാംഗങ്ങൾക്ക് പൗരോഹിച്ചു. അപ്പം പാപ്പായുടെ പരമാധികാരത്തിനെതിരെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ പരമാധികാരം രാജകീയ പുരോഹിത വർഗമെന്ന നിലയിൽ സഭാംഗങ്ങൾക്കുള്ള പൗരോഹിച്ചു. അപ്പം ഒരു പ്രത്യേകമായ സമൂഹത്തെ പൗരോഹിത്യം എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാ അവിശ്വാസികളും വിശ്വാസികൾക്കും പൗരോഹിത്യമുണ്ട്, പൗരോഹിത്യ വർഗമാണ് എന്നുള്ളതിന്റെ എംഫസിസ് ആണ്. പാർവോചന സീറ്റ് വിൽപ്പനയ്ക്കെതിരായി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയെ വേണ്ടെന്ന് പഠിപ്പിക്കലുണ്ടായി. പൗരോഹിത്യത്തിനെതിരായ സുവിശേഷം പ്രസംഗത്തിന്റെ ആവശ്യകതയുണ്ടായി. അപ്പോസ്തോലിക കൈവലിപ്പത്തിനെതിരായി ക്രിസ്തുവുമായുള്ള നേരിട്ടുള്ള ബന്ധം പഠിപ്പിച്ചു. അപ്പൊ നമ്മള് വളരെ സൂക്ഷ്മമായിട്ട് ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം എന്ന് പറയുന്നത് ലൂഥറനിസം മാത്രമല്ല, എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും വിശ്വാസം പരിശോധിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം പ്രവർത്തിയാലുള്ള നീതീകരണമല്ല, വിശ്വാസത്താലുള്ള നീതീകരണമാണ്. സഭയുടെ അപ്രമാദിത്വം അതിന്റെ ഏകത്വത്തിനെതിരായ വ്യക്തിയുടെ ഓരോ വ്യക്തിക്കും അതിന്റെ ഉത്തരവാദിത്വമാണ്. സഭ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. വ്യക്തിക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. വേദപുസ്തകത്തിനാണ് അപ്രമാദിത്വം, പാപ്പായ്ക്കല്ല അപ്രമാദിത്വം. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിനാണ് പരമാധികാരം, പാപ്പായ്ക്കല്ല. രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ സഭാനിമിഷം പൗരോഹിത്യമുണ്ട്. പാപമോചന ചീട്ട് വിൽപ്പന നമ്മൾ കത്തോലിക്ക സഭയുടെ കുറിച്ച് പറഞ്ഞതായ അവസരത്തിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അത് അപ്പൊ അതിനെതിരായിട്ട് മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട എന്നുള്ള പഠിപ്പിക്കലുണ്ടായി. പൗരോഹിത്യത്തിനെതിരായ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് പൗരോഹിത്യം. റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ്ഹുഡിന്റെ ആവശ്യമില്ല. അവിടെ ഗോസ്പൽ പ്രസംഗിക്കുന്നതിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നതിനാണ് പ്രാധാന്യം എന്നുള്ളതുണ്ടായി. അപ്പോസ്തോലിയ കൈവരിപ്പത്തിനെതിരായി കൈവരിപ്പ്, അതായത് ഒരു 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 ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ആ അപ്പോസ്തോലിക പാരമ്പര്യം അതിന്റെ കൈവരിപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, കത്തോലിക്ക സഭ വിശ്വസിക്കുന്നുണ്ട്, നാമും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അത് അതിന്റെ ആവശ്യമില്ല. ക്രിസ്തുവുമായുള്ള നേരിട്ടുള്ള ബന്ധമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഞാൻ അതിനെ സൂചിപ്പിച്ചതുപോലെ തൊളിക്കാ സഭയിൽ നിലനിന്ന അനാചാരങ്ങൾ മാറ്റുവാനായിട്ടാണ് ലൂഥറൻ കൂട്ടരും ശ്രമിച്ചത്. പക്ഷേ ഇവിടെ തിരുമേനി പറഞ്ഞിരിക്കുന്നു, കുട്ടിയെ കുളിപ്പിച്ച അഴുക്കുവെള്ളം ദൂരെ എറിഞ്ഞ കൂട്ടത്തിൽ മാർട്ടിൻ ലൂഥർ കുഞ്ഞിനെ കൂടെ എറിഞ്ഞു കളഞ്ഞു എന്ന് പറയാം. അതിനുദാഹരണമാണ് രഹസ്യ കുമ്പസാരം നഷ്ടപ്പെട്ടത്. ലൂഥർ രഹസ്യ കുമ്പസാരം അവസാനം വരെ നടത്തിയെങ്കിലും ലൂഥറിസം അതില്ലാതാക്കി, അതിന് പകരം കൗൺസിലിംഗ് നടത്തുകയാണ്. പിന്നെ തിരുമേനി ഇവിടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കത്തോലിക്ക സഭയിലെ തെറ്റായ ആചാരങ്ങൾ മാറ്റാനായിട്ടാണ് ലൂഥറൻ കൂട്ടരും ശ്രമിച്ചതെങ്കിൽ ലൂഥറും അതിനകത്തെ കാതലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ചതായിട്ട് ചരിത്രത്തിൽ കാണുന്നില്ല. പക്ഷേ ലൂഥറനിസം വന്നപ്പോൾ ഇക്കാലത്ത് ഈ കുട്ടിയെ കുളിപ്പിച്ച് വെള്ളം കളഞ്ഞ കൂട്ടത്തിൽ കുട്ടിയെ കൂടെ കളഞ്ഞു എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. രഹസ്യകുമ്പസാരം വളരെ ഇമ്പോർട്ടന്റ് ആണ് സഭയുടെ പാരമ്പര്യത്തിൽ. അപ്പൊ അത് മാറ്റി അതിന് പകരമായിട്ട് കൗൺസിലിംഗ് ഉണ്ടാക്കി. പക്ഷെ ലൂഥർ രഹസ്യകുമ്പസാരം അവസാനം വരെ നടത്തിയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ലൂഥറനിസത്തിൽ റോമൻ കത്തോലിക്കാ സഭയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അവരിതൊക്കെ ഇത് ഈ ലൂഥറനിസം അല്ലെങ്കിൽ റിഫോർമേഷൻ ഉണ്ടായെങ്കിൽ തന്നെയും ഒരു പ്രത്യേകമായ ഒരു വാലിഡായിട്ടുള്ള ഒരു ഒരു ഡെപ്ത് ഉള്ളതായ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധികാരികതയെ സ്ഥാപിക്കത്തക്കവണ്ണമുള്ള ഒരു തിയോളജി, ഒരു വേദശാസ്ത്രം സംഭാവന ചെയ്യാനായിട്ട് ലൂഥറിന് സാധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം തിരുമേനിയോട് പറയുകയാണ്. അപ്പൊ വിശ്വാസത്താൽ മാത്രമുള്ള നീതീകരണം, അപ്പം പ്രവർത്തിയില്ലാത്ത വിശ്വാസം മതിയെന്ന ധാരണ ലൂഥറിന്റെ പഠിപ്പിക്കൽ മൂലം ഉണ്ടായിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം വെറും വൈക്കോൽ എന്നാണ് ലൂതർ വിവേശിച്ചത്. ലൂതറിന്റെ തെറ്റിദ്ധാരണ മൂലമാണ് അത് അങ്ങനെ വിവേശിക്കാനുള്ളതായിട്ടുള്ള കാരണം. അപ്പം ഇവിടെ കുറെ വേദഭാഗങ്ങൾ അവിടുന്ന് തിരുമേനി ധരിച്ചിട്ടുണ്ട്. യഥേശ ലേഖനം രണ്ടാമതീ എട്ടാം വാക്യം, കൃപയാലല്ലോ നാം വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കും. കൃപയാണ് വിശ്വാസം. അപ്പം വിശ്വാസം മാത്രമല്ല രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ദൈവത്തിന് കൃപയാണ് ആവശ്യമായിട്ടുള്ളത്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ഇവിടെ വർക്കാണ്, പ്രവർത്തനം ആവശ്യമാണ്, വിശ്വാസം മാത്രം പോരാ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നതായ സമയത്ത് അബ്രഹാം പ്രവൃത്തിയിൽ കൂടി നീതീകരിക്കപ്പെട്ടു. യാക്കോബിന്റെ രണ്ടാമധ്യായം 21 വാക്യം, പുത്രനെ ബലി കഴിപ്പിച്ച് ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ച് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത് എന്ന് യാക്കോബ് ഫിലിപ്പിയ പറയുന്നുണ്ട്. ദൈവം ഏകൻ മാത്രം ഏകൻ എന്ന് വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചിക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം രണ്ടാമധ്യായം 19 വാക്യം. ഇവിടെയെല്ലാം ദൈവം ഏകാന്ന് പിശാചും വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും ആവശ്യമാണ് എന്നുള്ള ഒരു സത്യം ഇതിന്റെ വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളത് ഈ വേദഭാഗങ്ങളിൽ കൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഓർത്തഡോക്സ് സഭയുടെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് കൃപയിലാണ് വിശ്വാസവും പ്രവൃത്തിയും എന്ന് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കും. അൾട്ടിമേറ്റ് ആയിട്ടും ദൈവത്തിന്റെ കൃപയാലാണ് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ. നാം നീതീകരിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഗ്രേസാണ്, ദൈവത്തിന്റെ അനന്തമായ കൃപയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ തന്നെ അതുകൊണ്ടല്ല, അത് അതിൽ അല്ല നമ്മുടെ നീതീകരണം. ദൈവത്തിന്റെ സൗജന്യമായ കൃപാദാനത്തിൽ കൂടിയാണ് നാം നീതീകരിക്കപ്പെടുന്നത്. പക്ഷേ അതിലാണ് വിശ്വാസവും പ്രവർത്തിക്കും. കൃപ മാത്രം പോരാ, അല്ലെ കൃപ കിട്ടും എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വാസം വേണ്ട എന്നോ പ്രവൃത്തി വേണ്ട എന്നോ അല്ല അതിന്റെ അർത്ഥം. നമുക്ക് വിശ്വാസവും പ്രവൃത്തിയും ഉണ്ടാകണം. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അൾട്ടിമേറ്റ് ആയിട്ടും ദൈവത്തിന് കൃപയാണ്. വിശ്വാസം പ്രവർത്തി ഉണ്ടെങ്കിലും ദൈവത്തിന് കൃപയിലാണ് നമ്മുടെ ഓരോരുത്തരുടെ നീതീകരണം എന്നുള്ളത് ഓർത്തഡോക്സ് സഭകൾ പ്രധാനമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഒന്ന് കോരിന്ത്യ ലേഖനം 15:10 വാക്യം, ഞാൻ ആകുന്നത് കൃപയിലാകുന്നു എന്ന് പറയുന്നു. റോമലേഖനം 3:24 വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പിന് സൗജന്യമായാണ് നീതീകരിക്കപ്പെടുന്നത്, കൃപയാലാണ്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. തീത്തോസിന്റെ ലേഖനം 3:6 വാക്യം. ഇവിടെയെല്ലാം വിശ്വാസവും പ്രവൃത്തിയും മനുഷ്യന് ആവശ്യമാണെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടും ദൈവത്തിന്റെ കൃപാദാനത്തിൽ കൂടിയാണ് നീതീകരണം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ കണ്ടത് പൗരോഹിത്യത്തിലുള്ള എതിർപ്പാണ്. അപ്പൊ ലൂതറ പൗരോഹിത്യത്തോട് എതിർപ്പ് കാണിച്ചിട്ടുണ്ട്. റോമൻ കത്തോലിക്ക സഭയിലെ അവിടുത്തെ പൗരോഹിത്യത്തെ സംബന്ധിച്ചും സന്യാസം പട്ടക്കാരിൽ നിലനിർത്തുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുർബാനയിൽ അപ്പം മാത്രം കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ അദ്ദേഹം ഈ ആക്സ്ബർഗ് കൺഫെഷനിൽ എതിർക്കുന്നുണ്ട്. അപ്പോൾ രഹസ്യ കുംഭസാരത്തിലെ ദുഷിപ്പ് മാറ്റുന്നതിന് പകരം കുംഭസാരം തന്നെ ഇല്ലാതാക്കി സന്യാസ വ്രതങ്ങൾ എതിർക്കുന്നതിന് പകരം അതിന്റെ ദുഷിപ്പിനെ ആയിരുന്നു എതിർക്കേണ്ടിയിരുന്നത്. അപ്പം സന്യാസത്തെ തന്നെ മുഴുവൻ അദ്ദേഹം എതിർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാപ്പായുള്ള എതിർപ്പിന് കാരണം പൗരോഹിത്യത്തോടുള്ള എതിർപ്പിന് കാരണമായിട്ടുണ്ട്. പാപ്പായുള്ള എതിർപ്പ് പ്രത്യേക ഒരു പൗരോഹിത്യത്തിന്റെ ആശയം ലൂതർ വേണ്ടവത്തിന് മനസ്സിലാക്കി. കർത്താവിന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് നിങ്ങൾ പരിശുദ്ധരൂഹായ പ്രാപിക്കുകയും അനേക ശിഷ്യന്മാരുണ്ടെങ്കിലും അപ്പോസ്തലന്മാർക്കാണ് അധികാരം കൊടുക്കുന്നത്. കർത്താവിന് അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു, പക്ഷെ എത്തുവാനോ അഴിക്കുവാനുള്ള അധികാരം അപ്പോസ്തലന്മാർക്ക് നൽകി. ഒരു പ്രത്യേകമായ അധികാരം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് എത്തുവാനോ അഴിക്കുവാനുള്ള എന്റെ പിതാവിനെ അയക്കുന്നത് ഞാൻ നിങ്ങളെ അയക്കുന്നു. ജീവനാണ് സുവിശേഷം 20:21 വാക്യം. കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം ശിഷ്യന്മാർക്ക് നൽകി പ്രത്യേക പൗരോഹിത്യത്തെ കാണിക്കുന്നു. വിശ്വാസികൾക്കും ഈ പൗരോഹിത്യം തന്നെയുണ്ട്. വിശ്വാസികൾക്ക് പൊതു പൗരോഹിത്യമാണുള്ളത്. അപ്പൊ രണ്ട് പൗരോഹിത്യമുണ്ട്. പൊതു പൗരോഹിത്യത്തിൽ എല്ലാവരും ഉൾപ്പെടുന്നു. അതിനകത്ത് പുരുഷന്മാരും വൈദികരും പാതൃകീസും കാതോലിക്കായും ജനങ്ങളും എല്ലാം ഉൾപ്പെടുന്ന പൊതു പൗരോഹിത്യത്തിൽ നാം എല്ലാം പൗരോഹിത്യ വർഗമാണെന്നുള്ള ഒരാശയം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകമായ ഒരു വിഭാഗത്തിന് പൗരോഹിത്യമായിട്ടുള്ള പൗരോഹിത്യ ചുമതലകൾ നിർവഹിക്കാൻ ഉള്ള പ്രത്യേകമായ അവകാശവും അധികാരവും നൽകപ്പെടുന്നുണ്ടെന്നുള്ളതും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ് സഭയുടെ പഠിപ്പിക്കുന്നതുണ്ട് എന്നുള്ളത്. പാഠം കണ്ട കാൽവിനും പ്രസ്ബിറ്റേറിയൻ വിശ്വാസവും. ഈ കാൽവിൻ  1509 മുതൽ 1564 വരെ ജീവിച്ചിരുന്ന ആളാണ്. 24 വയസ്സ് കത്തോലിക്ക സഭയിൽ നിന്ന് അകന്ന് നവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. റിഫർമേഷൻ തന്നെ ഭാഗമാണ്, പക്ഷെ വേറൊരു സമൂഹമായിട്ടാണ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പം 16 നവീകരണ ശില്പികളിൽ ഈ ലൂഥറനും കാൽവിനും ഉള്ള സ്ഥാനം വളരെ അദ്വിതീയമാണ്. ഈ രണ്ടുപേരും പ്രൊട്ടസ്റ്റന്റിസത്തിൽ അല്ലെങ്കിൽ റിഫർമേഷന്റെ നവീകരണ ശില്പികളിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ലൂഥറും കാൽവിനും എന്നുള്ളത്. അപ്പം ഫ്രഞ്ചുകാരനാണ് കാൽവിൻ. കാൽവിനസത്തില് ലൂഥറനസത്തെ പോലെ വേദപുസ്തകം മാത്രം സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനം എന്നാണ് പഠിപ്പിക്കൽ. വേദപുസ്തകമാണ് സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനം. പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ മാത്രം നീതീകരണം എന്നും ചുവടെ എന്നുള്ളതും കാൽവിനസത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്ത് പ്രധാന കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒരിക്കൽ രക്ഷപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷ നഷ്ടപ്പെടുകയില്ല. ഒരിക്കൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷ എന്നേക്കുമായിട്ടുള്ളതാണ്. രക്ഷാനിർണയോ ഉപദേശം ശരിയാണ്. ചിലരെ സ്വർഗത്തിനും ചിലരെ നരകത്തിനും ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. അതും അതിന്റെ ഭാഗമാണ്. ആത്മാവിന്റെ സാക്ഷ്യത്താൽ വേദപുസ്തകത്തിന് തെറ്റിക്കൂടായ്മയും ആധികാരികതയും മാത്രമല്ല ദേവയാണ് കാനോന്യ ഗ്രന്ഥമെന്നും കൂടെ അറിയാം. വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യനെ സ്വയം രക്ഷിക്കുവാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല അവൻ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും പാപമാണ്. ക്രിസ്തുവിലുള്ളവർക്ക് കാമത്തിന്റെ ആകർഷണതയുടെ സ്ഥാനത്ത് കൃപയുടെ ആകർഷണത ലഭിക്കുന്നു. ക്രിസ്ത്യാനിയുടെ പാപങ്ങൾ ക്രിസ്തുവിന്റെ കൃപയാൽ സൗജന്യമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൃപ നഷ്ടപ്പെടുകയില്ല. കുർബാന എന്ന് പറയുന്നത് ദൈവകൃപയുടെ ഒരു സാക്ഷ്യം മാത്രമാണ്. ലൂഥറിന്റെയും സ്വിംഗ്ലിയുടെയും കുർബാനയെ കുറിച്ചുള്ള പഠിപ്പിക്കലിന്റെയും ഇടയ്ക്കുള്ള സ്ഥാനമാണ് കാൽവിന്റെ പഠിപ്പിക്കുന്നുള്ളത്. പ്രസ്ബിറ്റേറിയനിസം കാൽവിന് സത്യത്തിന്റെ പ്രാധാന്യം അതാണ്. പ്രസ്ബിറ്റേറിയനിസം എന്ന് പറയുന്നതാണ് അടുത്തതിലേക്ക് നമ്മൾ വരുന്നു. പ്രസ്ബിറ്റേറിയൻ വിശ്വാസം അതിന്റെ അകത്തെ പ്രധാനപ്പെട്ട കാൽവിന്റെ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്ബിറ്റേറിയനിസം എന്നുള്ളത് ഉണ്ടാകുന്നത്. ഇപ്പൊ കാൽവിന്റെ പഠിപ്പിക്കൽ സ്വീകരിച്ചവരെ റിഫോംഡ് സഭകൾ എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. റിഫോംഡ് ചർച്ച് വിശ്രുത ദൈവശാസ്ത്രജ്ഞനായ കാൾ ബാർത്ത് ഇതിലെ ഒരംഗമായിരുന്നു. ഓരോ ഇടവകയിലെയും ഭരണാധികാരം അവിടുത്തെ പാസ്റ്ററിക്കും അദ്ദേഹത്തെ സഹായിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട മൂപ്പന്മാർക്കുമാണ്. അപ്പം ഒരു പാസ്റ്ററുണ്ട്, ഇടവകളിൽ മൂപ്പന്മാരുണ്ട്. അപ്പൊ ആ മൂപ്പന്മാർ ചേരുന്നതാണ് പല ഇടവകളിൽ നിന്നുള്ള മൂപ്പന്മാരുടെ അവർ ചേരുന്നതാണ് സുന്നകതോ. അപ്പൊ തുല്യ അംഗത്വമുള്ള പാസ്റ്റർമാരും മൂപ്പന്മാരും ചേർന്നതാണ് ജനറൽ അസംബ്ലി. ഇതിനാണ് പരമാധികാരം. അപ്പൊ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അസംബ്ലി അംഗങ്ങൾ. ഇതാണ് അവരുടെ ഒരു ഭരണക്രമം എന്ന് പറയുന്നത്. ഓരോ ഇടവകളിലും പാസ്റ്ററുണ്ട്, അവിടെ എൽഡേഴ്സ് ഉണ്ട്. ആ എൽഡേഴ്സും പാസ്റ്റർമാരും ഒരു സമൂഹത്തിൽ ഒരു ഭാഗത്തുള്ള എൽഡേഴ്സും അതുപോലെ തന്നെ പാസ്റ്റർമാരും മറ്റു സഭകളിൽ ഇടവകളിൽ ഉള്ള പാസ്റ്റർമാരും എൽഡേഴ്സും ചേരുന്നതാണ് അവരുടെ സിനഡ് എന്ന് പറയുന്നത്. അതിനാണ് അവരുടെ അസംബ്ലി എന്ന് പറയുന്നത്. അതിനാണ് പ്രധാനപ്പെട്ടുള്ള അധികാരം, കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവരാണ്. അപ്പോസ്തോലിയ കൈവശം മൂപ്പന്മാർ വഴി തുടരുന്നുവെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അത് അപ്രധാനമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഭരണത്തിന് സഹായിക്കുന്ന മൂപ്പന്മാർ പക്ഷത്വമില്ലാത്തവരാണെന്നും ഉള്ളവരാണെന്നും രണ്ടു പക്ഷക്കാരുണ്ട്. വിശുദ്ധ കുർബാന നിർബന്ധമില്ല. എപ്പിസ്കോപ്പൽ ഭരണവും പുതിയ നിയമത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ പല പ്രസ്ബിറ്റേറിയന്മാരും സമ്മതിക്കുന്നുണ്ടെങ്കിലും ആദ്യ വിശ്വാസം അതിനെതിരായിരുന്നു. ഏതാണ്ട് 120 ലക്ഷം ആളുകൾ പ്രസ്ബിറ്റേറിയന്മാർ ലോകത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. സ്കോട്ട്ലൻഡിൽ മാത്രമാണ് ഇതിനെ ദേശീയ സഭയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ ആത്മീയ കാര്യങ്ങൾ സ്റ്റേറ്റ് ഇടപെടരുത് എന്നുള്ള നിബന്ധന അവിടെയുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ പ്രസ്ബിറ്റേറിയൻ സഭകൾ CSI CNI എന്ന് പറയുന്ന രണ്ട് ചർച്ചസിലും ചേർന്നിട്ടുണ്ട്. പ്രസ്ബിറ്റേറിയൻ സഭകൾ സഭാംഗങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് സഭ്യതിരുമേനി പറയുന്നുണ്ട്. ഇവിടെ കാൽവിനും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹവും റോമൻ കത്തോലിക്ക സഭയുടെ അംഗമായിരുന്നു. കത്തോലിക്ക സഭയുടെ തെറ്റുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതെങ്കിലും ഒരു സമ്പൂർണമായ വേദശാസ്ത്രം അതിനെതിരായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താനായിട്ട് കാൽവിനും സാധിച്ചില്ല എന്നുള്ളത് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ പഠിപ്പിക്കലിന് ഒന്നാമതായിട്ടും ഡബിൾ പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ്, വിവിധ മുൻനിർണയം. ഇത് കാൽവിന്റെ ഒരു പഠിപ്പിക്കലാണ്. ചില ഭാഗങ്ങള് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യം, യോഹന്നാൻ 10:29, റോമാലേഖനം 8-ാം അധ്യായം 28-30 വരെയുള്ള വാക്യങ്ങൾ, എഫേസ് ലേഖനം 1:1-ാം അധ്യായം 3-14 വരെ, 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-ാം വാക്യം, 2 കൊരിന്ത്യർ 4:4, 1 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം എന്നീ വേദഭാഗങ്ങൾ ചിലരെ നരകത്തിനും മറ്റു ചിലരെ സ്വർഗത്തിനും മുൻനിർണയിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവില്ല. ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം മാത്രമാണ് ചിലർ നരകത്തിലും മറ്റു ചിലർ സ്വർഗത്തിലും പോകുന്നതെങ്കിൽ ആ പോകുന്നവർക്ക് അതിൽ ഒരു പങ്കുമില്ലല്ലോ. അപ്പൊ ഞാനാകുന്നത് ഞാനാകുന്നു. അപ്പൊ കാൽവിന്റെ ചിന്താഗതി അനുസരിച്ച് ചിലർക്ക് സ്വർഗത്തിനും ചിലർക്ക് നരകത്തിനും വേണ്ടി ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അതിനെ മനസ്സിലാക്കാനായിട്ട് വേദപുസ്തകാടിസ്ഥാനത്തിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അതിന് തിരുമേനിയുടെ സാക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിന് പല കാര്യങ്ങളും പല വേദഭാഗങ്ങളും ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയിലാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു പങ്കുമില്ല എന്ന് അർത്ഥമില്ല. ഉമനയോസും അലക്സാണ്ടറും സാത്താൻ ഏൽപ്പിക്കപ്പെട്ടത് നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസ കമ്പ് തകർത്തതിനാലാണ്. ഇപ്പം 1 തിമോത്തിയോസ് 1:20, ദൈവത്തിന്റെ മുൻനിർണയം മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചതെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അന്ത്യ ന്യായവിധിയിൽ ഇടത്തുള്ളവരെ ശിക്ഷാവിധിയിലേക്കും വലത്തുള്ളവരെ അനുഗ്രഹത്തിലേക്കും അയക്കുന്നത് രണ്ട് കൂട്ടരുടെയും ദോഷവും ഗുണവും പറഞ്ഞുകൊണ്ടാണ്. പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നാണ് നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവസാദൃശ്യമുള്ളവർക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവഭവനമാണ്. രണ്ടു കൂട്ടരും അവർക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷയും അനുഗ്രഹവും പ്രാപിക്കുന്നത്. ഇവിടെ തിരുമേനി പറയുന്നത് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടത് ഈ ചിലർക്ക് മുൻ നിർണയമുണ്ട്. അതായത് ചില ആളുകൾ സ്വർഗത്തിന് വേണ്ടി മാത്രമുള്ളവരാണ്, ചില ആളുകൾ നരകത്തിന് വേണ്ടി മാത്രമുള്ളവരാണെന്ന് പറയുമ്പോൾ നമ്മുടേതായ പ്രയത്നത്തിന് എന്താണ് വിലയുള്ളത്? അതാണ് തിരുമേനി ഇവിടെ ചോദിക്കുന്ന ചോദ്യം. അതായത് നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നു, ഞാൻ നല്ലവണ്ണം ജീവിച്ചു, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു, ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിച്ചു, പക്ഷേ എന്റെ വിധി നേരത്തെ നിർണയിച്ചിരിക്കുകയാണ്, എനിക്ക് നരകമാണ് ദൈവം കൽപ്പിച്ചതെങ്കിൽ എന്റെ പ്രയത്നത്തിന് യാതൊരു വിലയില്ലാതാകും. അപ്പൊ ദൈവം ഒരു നീതിമാനാണെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ ഞാൻ തിന്മവട്ടവനായിട്ട് ജീവിക്കുകയാണ്, നരകത്തിന് അനുരൂപമായ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും എനിക്ക് സ്വർഗമാണ് മുൻ നിയമിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് എന്റെ പ്രവർത്തനത്തിന് എന്താണ് അതിന്റെ അർത്ഥമല്ല. അപ്പൊ അതൊരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ മാനദണ്ഡത്തിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. അത് അങ്ങനെയുള്ള ചിന്ത ക്രിസ്തീയ വിശ്വാസത്തിന് അനുസരണമായിട്ട് ഉള്ളതല്ല എന്നുള്ളത് പ്രധാനമായിട്ടും ഇവിടെ അദ്ദേഹം വരുമെന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂദാസ് കറിയോത്തായുടെ ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യം, ദ്രവ്യാഗ്രഹം മൂലം, ദ്രവ്യാഗ്രഹം സ്ഥലദോഷത്തിന് മൂലമാണ് എന്ന് പറയുന്നു. യൂദാസ് കറിയോത്ത കർത്താവിന്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് തന്റെ അപ്പോസ്തല സ്ഥാനം നൽകിയിട്ടുള്ള ഒരാളാണ്, ശിഷ്യന്മാർ 12 പേരിൽ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ ആ പ്രവർത്തനം മൂലമാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമാണ്, ദ്രവ്യാഗ്രഹം മൂലമാണ് നശിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം അത് മുന്നേ അത് നിയമിച്ചിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. അപ്പം അവന് നരകത്തിന് വേണ്ടിയാണ് നേരത്തെ നിയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ ആളിന്റെ പ്രത്യേകതകളോ ആളിന്റെ വ്യക്തി സ്വാതന്ത്ര്യമോ ദൈവത്തിന്റെ നീതിയുടെ പ്രാധാന്യമോ അവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അങ്ങനെ ചിലർക്ക് സ്വർഗമെന്നോ ചിലർക്ക് നരകമെന്നോ പറയാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ രണ്ടാമതായിട്ട് പറയുന്നത് രക്ഷ നിർണയ ഉപദേശം. രക്ഷപ്പെട്ടവർക്ക് സന്തോഷത്താൽ രക്ഷാ നിർണയം ഉണ്ടാകുമെന്നും കാൽവിൻ പഠിപ്പിച്ചു. ഇത് അർദ്ധസത്യമാണ്. രക്ഷയുടെ ആരാണ് തിരികെ തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതിനാൽ പാപവൻ ലഭിക്കുമ്പോൾ സന്തോഷം ലഭിച്ചു എന്ന് പറയുന്നു. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ഒരിക്കൽ പ്രാപിച്ചു, അത് പിന്നെ അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് പറയാനായിട്ട് സാധ്യമല്ല. അപ്പൊ രക്ഷയുടെ സന്തോഷം തിരിച്ചു തരണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. തിരിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സന്തോഷം നഷ്ടപ്പെട്ടെന്ന് അതിന്റെ അർത്ഥം. അത് നഷ്ടപ്പെട്ടുകൊണ്ടാണ് തിരിച്ചു തരുവാനായിട്ട് ലാബിയിൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ഒരിക്കൽ രക്ഷപ്പെട്ടു, ഇനി ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് രക്ഷയുടെ അനുഭവമുണ്ട് എന്ന് പറയാനായിട്ട് സാധ്യമല്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷയുടെ അനുഭവത്തിൽ നാം വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അവിടെ നമുക്ക് രക്ഷയുടെ അനുഭവം നഷ്ടപ്പെടാം. നാം പാപത്തിൽ നിവതിച്ചു പോയി ആ രക്ഷയുടെ സന്തോഷം നമ്മിൽ നിന്ന് നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വീണുപോകാം. അതുകൊണ്ട് അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും അവന്റെ പ്രവർത്തനത്തിനും അടിസ്ഥാനപരമായിട്ടാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ആ അതും ഒരിക്കലും രക്ഷപ്പെട്ടാൽ മതി, നീ പിന്നെ എന്ത് ചെയ്താലും ആ രക്ഷ നിന്നിൽ നിന്ന് പോകുകയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മനുഷ്യൻ എപ്പോഴും രക്ഷാനുഭവത്തിൽ ജീവിക്കുവാനും വളരുവാനും വിളിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു ബോധ്യം അവന്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് ക്രിസ്തുവിന് പുറത്തുള്ള നന്മ തിന്മയാണോ എന്ന് ചോദിക്കും. അപ്പൊ മറ്റ് മതങ്ങളിലും മറ്റ് മനുഷ്യരിലും നന്മകൾ ധാരാളമുണ്ട്. അപ്പം കാൽവിന്റെ ചിന്താഗതി അനുസരിച്ച് അവിടെ അതിനെ തിന്മയായിട്ടാണ് അദ്ദേഹം കാണുന്നത്, നന്മയായിട്ടല്ല. അപ്പം ക്രിസ്തുവിന്റെ പുറത്തുള്ള നന്മ നന്മ ആയിട്ട് അംഗീകരിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. അപ്പൊ അങ്ങനെ ആ ഒരു ആശയം ശരിയാണ് എന്ന് പറയാനായിട്ട് സാധ്യമല്ല എന്ന് അദ്ദേഹം തിരുമേനി ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ചില വേദഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. എവിടെ നന്മയുണ്ടോ അതെല്ലാം ഏകജാതനായ ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ് ജയിക്കുമ്പോൾ മറ്റു മതങ്ങളിലെ നന്മയെ നന്മയായി ദർശിക്കുവാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തിൽ നിന്നാണ് ആത്യന്തികമായി നന്മ ഉത്ഭവിക്കുന്നത്. അത് ഏത് മതത്തിലാണോന്നില്ല, ഏത് മനുഷ്യരിലാണോന്നില്ല, അതിനെ ദൈവികമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് തിരുമേനി പറയുന്നു. യോഹന്നാന സുവിശേഷം 1:9 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഒരു ഉദ്ധരണിയാണ് വേദപുസ്തകത്തിൽ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, അതുകൊണ്ട് ഒരു സമൂഹത്തെ മാത്രമല്ല, ഒരു മതവിഭാഗങ്ങളെ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റു മതങ്ങളിലും മനുഷ്യരിലും യേശു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. സകലവും അവനിൽ നിന്നും അവനാലും അവന്തിലേക്കും ആകുന്നുവല്ലോ, റോമാലേഖനം 11:36. സകലവും അവനിലും അവനാലും അവന്തിലേക്കും ആകുന്നു. ഒന്നും ദൈവത്തിൽ നിന്ന് മാറ്റിവെക്കാനായിട്ട് സാധ്യമല്ല. തിന്മയൊഴികെ മറ്റുള്ള നന്മകളെല്ലാം, നന്മയുടെ അംശമെല്ലാം ദൈവത്തിൽ നിന്ന് ഉത്ഭൂതമാണ്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവികമായിട്ടാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ വെളിച്ചമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ദൈവം സാക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. അതുപോലെ തന്നെ റോമാലേഖനം 1:20 പറയുന്നു, സർവേശന്റെ അദൃശ്യമായ ശക്തിയും ദിവ്യഭാവവും പ്രപഞ്ച സൃഷ്ടി മുതൽ സൃഷ്ടികൾ കൂടി വെളിപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യമായ ശക്തിയും ദിവ്യ സ്വഭാവവും ദിവ്യഭാവവും സൃഷ്ടികൾ കൂടി വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് റോമാലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവികമായ ജീവിതം എന്ന് പറയുന്നത്, അത് ദൈവികമായ നന്മ എന്ന് പറയുന്നത് ലോകത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ഉൾപ്പെട്ട സഭയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമല്ല, അതിന് പുറത്തുള്ളതും ആ നന്മയും ദൈവത്തിന്റെ വെളിച്ചം തന്നെയാണ്, ദൈവികമായ വെളിച്ചമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പല ദൈവങ്ങളില്ലല്ലോ, ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിക്കൊരു ദൈവം, ഹിന്ദുവിനൊരു ദൈവം, ബുദ്ധന് വേറെ ദൈവം എന്നുള്ളതല്ല, ദൈവം ഒന്ന് മാത്രമാണ്. ആ ദൈവത്തെ ക്രിസ്തുവിലൂടെ നാം അറിയുന്നു, ക്രിസ്തുവിൽ കൂടെ നമ്മൾ വിശ്വസിക്കുന്നു. അതേസമയം തന്നെ മറ്റതിന്റെ പുറത്തും സഭയുടെ പുറത്തും ഉള്ള ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളും ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. 3, അനാബാപ്റ്റിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റ് വിഭാഗങ്ങളും. ഇപ്പൊ ബാപ്റ്റിസ്റ്റ് വിഭാഗങ്ങൾ നമുക്കറിയാമല്ലോ, പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തില് തെക്കൻ ഭാഗങ്ങളിലാണ്, അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലാണ് കൂടുതൽ ബാപ്റ്റിസ്റ്റ് വിശ്വാസം രൂപപ്പെടുകയുണ്ടായത്. അപ്പൊ അവര് അനാബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ വീണ്ടും ബാപ്റ്റിസ്റ്റ് എന്നുള്ള അനാ എന്നുള്ള വാക്കിനർത്ഥം വീണ്ടും സ്നാനം എന്നുള്ളതാണ്. അനാ എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടും എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഭാഗത്തിൽ അനാബാപ്റ്റിസ്റ്റുകാരെന്ന് പറയുന്ന ആളുകൾ അതിനകത്ത് പല ഗ്രൂപ്പുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവര് ശിശുസ്നാനത്തിൽ വിശ്വസിക്കുന്നവരല്ല. ലൂഥറും കാൽവിനും സ്വിംഗ്ലിയും ഒക്കെ ശിശുസ്നാനത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. പക്ഷേ അത് നിരർത്ഥകമാണെന്ന് വീണ്ടും സ്നാനമേൽക്കണമെന്ന് ഇവർ പഠിപ്പിച്ചതിനാൽ വീണ്ടും സ്നാനം എന്ന അർത്ഥത്തിൽ അനാബാപ്റ്റിസ്റ്റുകാരെന്ന പേര് അവർക്കുണ്ടായി. ഇവിടെ അവരുടെ പഠിപ്പിക്കലുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവരുടെ പ്രധാനമായിട്ടുള്ള പഠിപ്പിക്കൽ? ശിശുസ്നാനം വേദപുസ്തകത്തിൽ വ്യക്തമായില്ല, അതിനാൽ അത് തെറ്റാണ്. വിശ്വാസ സ്നാനം മാത്രമാണ് ശരി, സ്നാനം കൂദാശയല്ല. പൂർവിക സഭയിലെ അംഗങ്ങൾ വീണ്ടും സ്നാനമേറ്റാൽ അവരുടെ സഭകളിൽ നിന്ന് വേർപെട്ടു വേർപെട്ട കൂട്ടവുമായി കൂട്ടായ്മ നടത്തണം. പറഞ്ഞാൽ അവർ ഒരു സഭയിൽ നിന്ന് മാറിയാൽ അവർ വേറൊരു സഭയിൽ വേർപെട്ട കൂട്ടവുമായിട്ട് കൂട്ടായ്മ നടത്തണം. വിശുദ്ധ കുർബാന കൂദാശയല്ല, ഓർമ്മ മാത്രമാണ്. ഔപചാരികമായ ആരാധന, ഒരു ഫോർമൽ വർഷിപ്പ് ആവശ്യമില്ല. ലഘുവായ കൂട്ടായ്മ പ്രാർത്ഥന മതി. പുതിയ നിയമ സഭ പോലെ സഭ എന്നുമായിരിക്കണം. പരിശുദ്ധാത്മാ അവരിൽ വീണ്ടും ഒന്നാം നൂറ്റാണ്ടിലെ പോലെ പ്രവചനവരം നൽകിയിരിക്കുന്നു. ദൈവശാസ്ത്രമല്ല ഗിരിപ്രഭാഷമെന്നാണ് പ്രധാനം. ക്രിസ്ത്യാനികൾ യുദ്ധത്തിൽ ചേരാൻ പാടില്ല. മദ്യവന്മാരെയും പുരവലിക്കാരെയും സഭയിൽ നിന്ന് പുറത്താക്കണം. വിവാഹം കഴിക്കാമെങ്കിലും സന്യാസിമാരെ പോലെ ലളിത ജീവിതം നയിക്കണം. യേശുക്രിസ്തു വേഗം രണ്ടാമത് വന്ന് സഹസ്രാബ്ദ വാഴ്ച നടത്തും. ചില ഗ്രൂപ്പുകൾ ക്രിസ്തുവിശ്വാസം പരിശോധിച്ച് ഇവരുടെ ഉള്ളിൽ തന്നെ ചില ഗ്രൂപ്പുകൾ, ഈ അനാബാപ്റ്റിസ്റ്റുകാരിൽ തന്നെ ക്രിസ്തുവിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പം ചില ഗ്രൂപ്പുകൾ യേശുക്രിസ്തു ദൈവമല്ല ഒരു നേതാവായിരുന്നു എന്ന് പഠിപ്പിച്ചു. ചില ഗ്രൂപ്പുകൾ സ്ഥലവും പൊതുവക എന്നുണ്ട്. ഇവിടെ ഗ്രേബൽ ഫെലിക്സ് മാർക്സ് എന്ന് പറയുന്ന രണ്ട് യുവാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ ഒരു 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 ആരംഭ പ്രവർത്തകരായിട്ട് പറയപ്പെടുന്നു ഈ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇവര് ഗ്രേബൽ ബാസലിലും വിയന്നായിലും പാരീസിലും പര്യടനം നടത്തി മടങ്ങി വന്നു. സിംഗിളിയുമായി ഏറ്റുമുട്ടി 1523 അവർ പരസ്പരം വേർപിരിഞ്ഞു. ശിശുസ്നാനം ഉപേക്ഷിച്ചു. തക്സാ കൂടാതെ ജലിത രീതിയിൽ തിരുവട്ടാടം നടത്തി. വീറോടെ ചുറ്റി നടന്ന് ബ്രദറിൻ സഭയിലെ ക്രിസ്ത്യാനികളെ മതപരിവർത്തനം നടത്തി. അപ്പൊ ഇവരുടെ ഈ ഗ്രൂപ്പുകള് അനാബാപ്റ്റിസ്റ്റുകാർ 16-ാം നൂറ്റാണ്ടിന് ശേഷം ക്ഷയിച്ചു. അതിനകത്ത് പല ഗ്രൂപ്പുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പല ഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇന്നത്തെ ബാപ്റ്റിസ്റ്റുകാർ, പെന്തിക്കോസ്റ്റുകാർ, ചർച്ച് ഓഫ് ഗോഡ്, ദൈവസഭ, അസംബ്ലി ഓഫ് ഗോഡ്, ബ്രദറൻ സഭ, ഇവരെല്ലാം ഈ അനാബാപ്റ്റിസ്റ്റുകാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും സ്നാനം വേണം, ശിശുസ്നാനം പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ്. ഇവിടെ ശിശുസ്നാനത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അതിന് തെരുവേൽ നടത്തുന്നുണ്ട്. അപ്പൊ ശിശുസ്നാനം വേദാനുസൃതം എന്ന് വിശദീകരിക്കുന്നു. അതിനുള്ളിൽ നമുക്കിപ്പോ അതെല്ലാം പറയാനായിട്ട് സാധ്യമല്ല. തിരുമേനിയിലെ ചില ഗ്രന്ഥങ്ങളെ കുറിച്ച് ഇവിടെ സൂചനകൾ നൽകുന്നുണ്ട്. ശിശുസ്നാനത്തെ കുറിച്ച് അറിയേണ്ട ആളുകൾക്ക് നമ്മുടെ വിശ്വാസം എന്താണെന്ന്, ശിശുസ്നാനത്തിന്റെ വേദപുസ്തക അടിസ്ഥാനം എന്താണെന്ന് പറയുന്നതായിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ, തിരുമേനിയുടെ തന്നെ 3 വിശ്വാസ സത്യങ്ങൾ, കെ എം ദാനിയലിന്റെ ശിശുസ്നാനം വേദപുസ്തകാടിസ്ഥാനത്തിൽ, പൗലോസ് മാർ ഗ്രിഗോറിയോസിന്റെ ശിശുസ്നാനം ക്രൈസ്തവ വിശ്വാസത്താൽ ദിവ്യബോധന പ്രസിദ്ധീകരണം, അഞ്ചൽ ജീവറീസ് അച്ഛന്റെ അന്നാമയും പാസ്റ്ററും, പി ജെ ജോഷു അച്ഛന്റെ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നുമുള്ള പുസ്തകങ്ങൾ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ, ഇത്രയും ബുക്കുകൾ, പുസ്തകങ്ങൾ പരിശോധിക്കുന്നതിനുള്ള നിർദ്ദേശം അഭിയുന്ന തിരുമേനി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഇവിടെ പറയുന്നില്ല. ഈ ശിശുസ്നാനത്തെ കുറിച്ച് അതിനകത്ത് കൂടുതൽ അറിയേണ്ട ആളുകൾക്ക് ഈ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുത്തിക്കും എന്നുള്ളതാണ്. ഇവിടെ ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് തിരുമേനി പറയുന്നുണ്ട്. ശിശുക്കളുടെ ശിശുസ്നാനത്തെ കുറിച്ച് അത് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം കുറെ അധികം കാര്യങ്ങൾ, ശിശുസ്നാനത്തെ കുറിച്ചുള്ള വേദപുസ്തക അടിസ്ഥാനം എന്താണ്, സഭയുടെ വിശ്വാസം എന്താണെന്നുള്ളത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമയമുള്ള ആളുകൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളെ അവിടെ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ട് പാഠം 4 പ്രവേശിക്കുകയാണ്. അവിടെ പറയുന്നു ജോൺ വെസ്ലിയും മെതഡിസ്റ്റ് സഭകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ് മെതഡിസ്റ്റ് ചർച്ച്? ഇവിടെ നമ്മൾ പ്രസ്ബിറ്റേറിയൻ ചർച്ചിനെ കുറിച്ച് കണ്ടു, ബാപ്റ്റിസ്റ്റ് ചർച്ചിനെ കുറിച്ച് കണ്ടു, അതുപോലെ തന്നെ ലൂതറൻ സഭയെ കുറിച്ചും അതിന്റെ ഒരു ഒരു ഉൽപ്പത്തിയെ കുറിച്ചുള്ള ചെറിയ സൂചനകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. എന്താണ് അവരുടെ വിശ്വാസം എന്നുള്ള ചെറുതായിട്ട് ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ മെതഡിസത്തെ കുറിച്ച് പറയുന്നു. മെതഡിസം എന്താണ്, ഇതാരാണ് ഇതിന്റെ ആരംഭം? ഇതിന്റെ ആരംഭം റവറന്റ് സാമുവേൽ വെസ്ലിയുടെ 19 മക്കളിൽ 15-ാമത്തെ മകനായിരുന്നു ജോൺ വെസ്ലി. പതിനെട്ടാമത്തെ മകൻ ചാൾസ് വെസ്ലി വലിയ ഗായകനും പാട്ടുകാർ എഴുതുന്ന കവിയുമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യമാണ്, ഇദ്ദേഹത്തിന്റെ ജോൺ വെസ്ലി എന്ന് പറയുന്ന ആളാണ് മെതഡിസത്തിന്റെ ഒരു ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് എന്നിവിടെ പറയുന്നു. അപ്പോൾ അമേരിക്കയുടെ തെക്ക് ഭാഗത്താണ് ബാപ്റ്റിസ്റ്റ് സഭ വളർന്നത് എന്ന് പറയുന്നത് പോലെ വടക്ക് വടക്ക് ഭാഗത്താണ് മെതഡിസ്റ്റ് സഭ വളരുകയുണ്ടായത്. അത് 19th century ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും അത് വളർന്നു വരികയുണ്ടായി. മെതഡിസം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും മാത്രമല്ല 19th century ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഈ മെതഡിസം വളരുകയുണ്ടായി. ജോൺ വെസ്ലിയാണ് ഇതിന്റെ ഒരു ഉപജ്ഞാതാവ് ഞാൻ പറയുകയുണ്ടായല്ലോ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രത്യേകമായ സഭാവിഭാഗം രൂപപ്പെടുകയുണ്ടായത്. ഈ മെതഡിസ്റ്റ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, ഒരു സഭ രൂപപ്പെടുകയുണ്ടായത്. അപ്പൊ ഇതിന്റെ വളർച്ചയുടെ കാരണങ്ങൾ ഇവിടെ പറയുന്നു. ചിലരെ മാത്രം ദൈവം തെരഞ്ഞെടുത്തു എന്ന കാൽവിനസത്തിന്റെ പകരം ദൈവം ഏവരെയും സ്നേഹിക്കുന്നുവെന്നും ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് രക്ഷയുടെ വഴി തുറന്നെന്നും സ്വാതന്ത്ര്യം ഉപയോഗിച്ച് രക്ഷ സ്വീകരിക്കണമെന്നും പഠിപ്പിച്ചു. അപ്പം കാൽവിനസത്തിന്റെ ചില ചിന്താഗതികൾ ചിലരെ മാത്രം തെരഞ്ഞെടുത്തു മുമ്പേ പറഞ്ഞതാണ് മുൻനിർണയം എന്നുള്ളു, അതിനെതിരായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതില്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് രക്ഷ സ്വീകരിക്കണം എന്നുള്ളത്, നമ്മൾ മുമ്പേ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. സുവിശേഷം ലോകമെന്നും പ്രചരിപ്പിക്കണമെന്നുള്ള ആശയം മെതഡിസത്തെ കാര്യമായി വളർത്തി. ജനങ്ങൾ ആദ്യമായി കുടിയേറി പാർത്തുകൊണ്ടിരുന്ന ഗ്രാമങ്ങൾ പ്രസംഗിക്കപ്പെട്ട സുവിശേഷം അവർക്ക് ആശ്വാസവും ആശ്രയവും നൽകി. ലളിതമായ വിശ്വാസമായിരുന്നു സാധാരണക്കാരെ ആളുകൾ സാധാരണ ഭാഷയിൽ അവരുടെ വിശ്വാസം പഠിപ്പിച്ചു. അമേരിക്കയിലെ 13 colonies ഉണ്ടായ വിപ്ലവത്തിന് ശേഷം മെതഡിസം കൂടുതൽ ശക്തി ആർജിച്ചു. പല ഉണർവ് പ്രസംഗകരും മെതഡിസം വളർത്തുവാൻ സഹായിച്ചു. സന്യാസ സമൂഹങ്ങളെ പോലെ പാതിവൃത്തിയം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതത്രയം അംഗീകൃത നയമായില്ലായിരുന്നെങ്കിലും ലളിത ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സഭയെ വളർത്തിയ പല നേതാക്കന്മാർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഇംഗ്ലണ്ടിൽ വെസ്ലി രൂപീകരിച്ച സർക്യൂട്ട് പ്ലാനും അമേരിക്കയ്ക്ക് കൂടുതൽ അനുയോജ്യമായി തീർന്നു. വാർഷിക കോൺഫറൻസ്, ഡിസ്ട്രിക്റ്റുകൾ, സർക്യൂട്ടുകൾ മുതലായ വ്യക്തമായ ഓർഡറും ക്രമീകരണം ഇതിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. ക്ലാസ് ലീഡർമാർ കഠിനമായി അധ്വാനിച്ച് ജനങ്ങളെ വിശ്വാസം ഉറപ്പിച്ചു. വിദേശത്ത് സ്ഥാപിച്ച സഭകളിൽ ദേശീയ നേതാക്കന്മാരെ പരിശീലിപ്പിക്കുന്നതിന് സെമിനാരികളും മറ്റും സ്ഥാപിച്ചു. ക്രമേണ അവർക്ക് അധികാരം കൈമാറി. എല്ലാ അംഗങ്ങളും ആഴ്ചതോറും ഒരു പെനി കൊടുക്കുന്നതിൽ ആരംഭിച്ച് ക്രിസ്തീയ ദാനം ഇതിന്റെ സാമ്പത്തിക നില ഭദ്രമാക്കി. മെതഡിസ്റ്റ് വിഭാഗങ്ങളെ ഒന്നാക്കുന്നതിൽ മെതഡിസം ഐക്യശ്രമം നടത്തി ഒട്ടുവളരെ വിജയം നേടി. അമേരിക്കൻ മെതഡിസ്റ്റ് സഭയുടെ ഇന്ത്യൻ ഘടകം ഇന്ത്യയിലെ 2 ഐക്യസഭകളിലും ചേർന്നിട്ടില്ല. അച്ചടക്കവും സന്മാർഗ നിഷ്ഠയും ക്രമീകരണങ്ങളും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ സഭയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. ചാൾസ് വെസ്ലിയുടെ ഗാനങ്ങൾ മെതഡിസത്തിന്റെ പ്രചാരത്തെ സഹായിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, മെതഡിസത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നു ഇത്രയും കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. വിശ്വാസ അടിസ്ഥാനങ്ങൾ, വിശ്വാസങ്ങളിൽ പല തെറ്റുകളുണ്ടായിരുന്നു എങ്കിൽ തന്നെയും വിശുദ്ധ കുർബാന കർത്താവിന്റെ മരണത്തിന്റെ ഓർമ്മയാണ്. അതിനാൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യം കുർബാനയിലില്ല, മരണത്തിന്റെ ഓർമ്മ മാത്രമാണ്, യഥാർത്ഥ സാന്നിധ്യം കുർബാനയില്ല. മാമോദിസായിലല്ല വീണ്ടും ജനിക്കുന്നത്, പിന്നെയോ ക്രിസ്ത്യാനിയിൽ സംഭവിച്ചു കഴിഞ്ഞ വീണ്ടും ജനനത്തിന്റെ അടയാളമാണ് വിശുദ്ധ മാമോദിസ. അപ്പൊ മാമോദിസായിൽ കൂടിയല്ല, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ മാറ്റമാണ്, മാറ്റത്തിൽ കൂടിയാണ് വീണ്ടും ജനനം ഉണ്ടാകുന്നത്. ദസ്പുർക്കാന ഇല്ലാത്തതിനാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫലമില്ല. പക്ഷെ തിരുമേനി ഇവിടെ ഇവരുടെ വിശ്വാസങ്ങളുടെ നല്ല വശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം മെതഡിസ്റ്റ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചതിനാൽ എല്ലാവരോടുമുള്ള സ്നേഹം വെളിവാക്കി. വിശ്വാസത്താലുള്ള നീതീകരണം മുൻനിർണയ പ്രകാരമല്ല, പിന്നെ രക്ഷാ സ്വീകരണത്താൽ നമ്മിലുണ്ടാകുന്ന പുതുജനനമാണ്. നേരത്തെ ഞാൻ വസ്തുവിപ്പിക്കുകയുണ്ടായി, നമ്മിലുള്ള പാപ സ്വഭാവത്തെ മരിപ്പിക്കുന്ന പുതുജനനാനുഭവം ബാഹ്യ ജീവിതത്തിൽ നമ്മിൽ പുതുക്കേണ്ടിയിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ സ്വസ്ഥ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷയുടെ സ്വീകരണം ഉണ്ടാകുന്നത്. അത് മുൻപിൽ ദൈവം അതിനെക്കുറിച്ച് നിർണയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ സാക്ഷ്യമുള്ളവർക്കും ദൈവ പകലിലാണെന്ന് ഉറപ്പുണ്ട്. കാൽവിൻ പഠിപ്പിച്ച രക്ഷാ നിർണയമല്ലത്, നീതീകരണം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധീകരണത്തിലേക്കും പൂർണ്ണതയിലേക്കും ഉയർത്തപ്പെടുവാനുള്ള ഒന്നാമത്തെ പടി മാത്രമാണ് തിന്മ എതിർത്ത് നിൽക്കുവാൻ ആന്തരിക നിരീകരണം തുണയ്ക്കുന്നത്. ദൈവശാസ്ത്രത്തെക്കാൾ പ്രായോഗിക ജീവിതത്തിനാണ് വെസ്ലി ഊന്നൽ നൽകിയത്. എല്ലാ മതസ്ഥുകാരനും ഹൃദയത്തിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. ആംഗ്ലിക്കൻ സഭയിലെ പെരുന്നാൾക്ക് പുറമെ സ്നേഹവിരുന്നും ചേർത്തു. മൊറേവിയൻ വിഭാഗങ്ങളിൽ നിന്ന് പഠിച്ച കാത്തിരിപ്പ് രാത്രി പിൻഗാമികൾക്ക് നൽകി. ഒരുമിച്ച് പാടുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും 3 മാസത്തിലൊരിക്കൽ കാത്തിരിപ്പ് രാത്രി ക്രമീകരിച്ചു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ 39 വിശ്വാസത്യങ്ങൾ 39 ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത് അമേരിക്കൻ മെഥഡിസ്റ്റുകാർ രൂപാന്തരപ്പെടുത്തി ഉപയോഗിച്ചുകൊള്ളാൻ അനുവദിച്ചു. എല്ലാ പ്രത്യേക വിശ്വാസ പ്രമാണ ആരാധന ഉപയോഗിച്ചിരുന്നില്ല. ഇന്നത്തെ നില പല ദശലക്ഷം വിശ്വാസികളും മെഥഡിസത്തിലുണ്ട്. ബാപ്റ്റിസ്റ്റുകാർ കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ സഭ മെഥഡിസ്റ്റ് സഭയാണ്. വളരെ സമ്പന്നമായ സഭയാണ്. അതുകൊണ്ട് അനേകം ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ആഫ്രിക്കയിലും ഏഷ്യയിലും പസഫിക് ദ്വീപുകളിലും ലാറ്റിൻ അമേരിക്കയിലും അവർ ധാരാളം മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് കാണാവുന്ന കഴിയുന്നുണ്ട്. അപ്പൊ ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് ഇതിന്റെ ചില പോരായ്മകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ പോരായ്മകൾ എന്തെല്ലാമാണ്? ചരിത്രപരമായ എപ്പിസ്കോപ്പൽ കൈവപ്പും തുടർച്ചയും ഈ സഭയ്ക്കില്ല. അപ്പം എപ്പിസ്കോപ്പസി ഈ സഭയ്ക്കില്ല, കൈവപ്പില്ല, പൗരോഹിത്യമായിട്ട് അപ്പോസ്തോലികമായ പിന്തുടർച്ചയിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കൂതാശകളെ സംബന്ധിച്ചിട്ട് ഒരു ദൈവശാസ്ത്രമില്ല. കൂതാശകൾ കൃപാമാർഗങ്ങളാണെന്ന പഠനം അവർക്കില്ല. കൂതാശകളെ സംബന്ധിച്ചില്ല. വിശുദ്ധന്മാർക്കുടെ സംസർഗത്തിൽ വിശ്വസിക്കുന്നില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. സാമൂഹ്യ സേവനത്തിൽ നിന്നും സാമൂഹ്യ നീതിയിലേക്ക് മെഥഡിസം ഉയർന്നിട്ടില്ല. സാമൂഹ്യ സേവനമാണ് സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ഒരു ആധുനികമായ ഒരു കാഴ്ചപ്പാട് പഠിപ്പിക്കലും മെഥഡിസത്തില്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് പാഠം മനസ്സിലേക്ക് നമ്മൾ ഏൽപ്പിക്കുന്ന ഇതിന്റെ ലാസ്റ്റ് പാഠമാണ് ലെസൺ 5. ഇവിടെ 19 നൂറ്റാണ്ടിൽ ലിബറലിസത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അതിനകത്ത് ലിബറലിസത്തെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ലിബറലിസം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ലിബറലിസം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസ പ്രമാണത്തെയും
മനോജാണേ, എന്നുവെച്ചാ നമ്മുടെ സമയം കഴിഞ്ഞ ആക്ച്വലി ഇപ്പം 9:05 അവര് നമ്മുടെ സ്ലോത്തോ തുടങ്ങാനായിട്ട് ആൾക്കാർ ലോഗിൻ ചെയ്യുന്നുണ്ടേ.
ഓക്കേ.